തെറ്റായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എപ്പോഴും എളുപ്പമാണ്. എന്നാൽ ശരിയായ വഴികളിലൂടെ നടക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൊണ്ട് മാത്രമാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവ സന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പലപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മെ ശിക്ഷിക്കുവാൻ മാത്രം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദൈവത്തെ പലരും ചിന്തിക്കാറുള്ളത്. എന്നാൽ നാം തെറ്റൊന്നും ചെയ്യരുത് എന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമുക്ക് വേണ്ട വഴികളൊക്കെ പറഞ്ഞു തരികയും അതിലൂടെ നടത്തുകയും അഥവാ തെറ്റ് ചെയ്താൽ നമ്മോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? അത് എത്ര മനോഹരമായൊരു ചിന്തയാണല്ലേ. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഹോശേയയുടെ പ്രവചനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെയൊരു ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കും. 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. അവസാന നാളുകളിൽ ഇസ്രായേൽ മടങ്ങിവരും എന്നുള്ളതാണ് ഈ അധ്യായത്തിലെ വിഷയം. ഹോശേയയുടെ കാലത്ത് വടക്കേ രാജ്യത്തെ ദൈവം അവസാനമായി വിളിക്കുന്നതാണ് നാം ഈ വായിച്ച ഭാഗം. വടക്കേ രാജ്യം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രായേൽ. ആ രാജ്യത്തിൻ്റെ ഭാവിയും ഇവിടെ പറയുന്നുണ്ട്. അന്ന് ദൈവം അവരെ സൗഖ്യമാക്കും. അവൻ അവരെ കീറിക്കളഞ്ഞുവെങ്കിലും അവരുടെ മുറിവുകളെ കെട്ടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഹോശേയയുടെ കുടുംബജീവിതത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് താൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. നാം തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോഴും കരുണയോടുകൂടെ നമ്മുടെ പിൻപേ വന്ന് നമ്മെ ആലിംഗനം ചെയ്യുന്ന, തന്നോടടുപ്പിച്ച് നാം നല്ല വഴിയിൽ ജീവിക്കുന്നതിനു വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ ഹിതം ബൈബിളിലൂടെ അറിഞ്ഞിട്ടും ദൈവികമായ വഴികൾ ഗ്രഹിച്ചിട്ടും പാപത്തിൽ തുടരുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും സ്ഥിതി ഇത് തന്നെയാണ്. പ്രിയ സുഹൃത്തെ, ഇത് കൃപയുടെ അല്ലെങ്കിൽ ദൈവകരുണയുടെ യുഗമായതിനാൽ എന്നും പാപത്തിൽ ജീവിക്കാം എന്ന് നാം ചിന്തിക്കരുത്. പാപക്ഷമ പ്രാപിക്കാതിരിക്കുന്നുവെങ്കിൽ പാപം തീർച്ചയായും ശിക്ഷിക്കപ്പെടും, മറക്കരുത്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നാം പാപികളായിരിക്കുന്നത് പാപം ചെയ്തതുകൊണ്ടല്ല, പിന്നെയും നാം പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച ക്രിസ്തു ദേവനിൽ വിശ്വസിക്കുക. അവിടുന്ന് താങ്കളെ രക്ഷിച്ചു എന്നും അവിടുന്ന് താങ്കളുടെ രക്ഷകനാകുന്നു എന്നും വിശ്വസിക്കുക. പാപത്താൽ കീറി മുറിക്കപ്പെട്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിന് സൗഖ്യം തരുവാൻ, സന്തോഷം തരുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. 3-ാം ദിവസം അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം 3-ാം ദിവസമായിരുന്നല്ലോ. ഇത് ഓർക്കുമ്പോൾ ഈ ഭാഗം വളരെ താല്പര്യജനകമായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. യഹൂദൻ്റെയും യഹൂദേതരനായവൻ്റെയും നീതീകരണത്തിനു വേണ്ടി ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. തൻ്റെ ജനത്തെ തങ്കലേക്കും സ്വന്തം രാജ്യത്തേക്കും തിരികെ കൊണ്ടുവരുന്ന ആ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വാക്യം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം ആ ദിവസത്തെക്കുറിച്ച് ഉയർപ്പിൻ്റെ ദിവസമായിട്ടാണ് പറയുന്നത്. ആ ഉയർപ്പ് 3-ാം ദിവസം മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണ്. സർവശക്തനായ ദൈവവുമായി യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുവാനുള്ള മാർഗമായി പാപമോചനവും നീതീകരണവും ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭ്യമാണ്. ഇസ്രായേൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് റോമാലേഖനം 11-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മുൻപിൽ തന്നെ ആരാധിക്കുവാൻ പോകുന്ന കൂട്ടത്തെ സകല ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ജാതിയിൽ നിന്നും ആകർഷിക്കുകയാണ് സഭ പണിത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം. സഭയിലൂടെ ഉള്ള തൻ്റെ ഉദ്ദേശപ്രാപ്തിക്ക് ശേഷം സഭയെ ഈ ലോകത്തിൽ നിന്നും എടുത്തുകൊള്ളപ്പെടും. തുടർന്ന് അവൻ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവരെ ഉദ്ധരിക്കും. തിരുവചനത്തിൽ എഴുതിയവരും എഴുതാത്തവരിൽ ചിലരും ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഭാവി പരിപാടി വ്യക്തമാക്കിയിട്ടുണ്ട്. മിസ്രയീമിൽ നിന്നും കനാൻ നാട്ടിൽ ഇസ്രായേൽ മക്കൾ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ 3-ാമത്തെ തവണ ഇസ്രായേൽ ജനത്തെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരുന്ന ആ ദിവസത്തെക്കുറിച്ച് മോശ സംസാരിച്ചിരുന്നു. 3-ാം തവണ അല്ലെങ്കിൽ 3-ാം ദിവസം എന്നിവിടെ പറയാം. സംഭവിക്കുവാൻ പോകുന്ന മടങ്ങിവരവ് എന്നേക്കുമുള്ള ഒന്നായിരിക്കും. ഈ മടങ്ങിവരവും ക്രിസ്തു 3-ാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇനിയും 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക, അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഈ ജനം അനുദപിച്ച് വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ അനുഗ്രഹം ജനത്തിൻ്റെ മേൽ മാത്രമല്ല നിലത്തിന്മേലും മൃഗത്തിന്മേലും വരും. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യവർഗത്താൽ ഭൂമിയും സകല ജീവജാലങ്ങളും ശപിക്കപ്പെട്ടു. ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നു എങ്കിൽ മാത്രമേ ഈ ശപിക്കപ്പെട്ട അവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാകൂ എന്നോർക്കണം. നാം അറിഞ്ഞുകൊള്ളുക എന്ന് നാം വായിച്ചല്ലോ. യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. ഈശ്വരനെ അറിയുക, ഇതുമാത്രമാണ് ജീവിതത്തിലെ പ്രശ്ന പരിഹാരത്തിനുള്ള രഹസ്യം. തൻ്റെ ജീവിതാന്ത്യത്തിൽ വന്നെത്തിയപ്പോൾ പോലും വിശുദ്ധനായ പൗലോസ് ആഗ്രഹിച്ചിരുന്നത് അതുതന്നെയായിരുന്നു. അവൻ പറഞ്ഞു, ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, അവൻ്റെ, അതായത് ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും എന്ന്. ദൈവത്തെ അറിയുക എന്ന ഒരു മാർഗമല്ലാതെ ഈ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ വേറൊരു വഴിയുമില്ല. ദൈവവചനമാകുന്ന ബൈബിൾ വളരെ ശക്തമായി തന്നെ ഈ യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുന്നു. ഒന്നുകിൽ ബൈബിൾ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണല്ലേ. ആയിരക്കണക്കിന് വർഷങ്ങളായി ദൈവവചനമാകുന്ന ബൈബിൾ സത്യമാണെന്ന് തെളിയിച്ചു പോരുന്നതിനെ ഏതെങ്കിലും കാരണത്താൽ ഇന്നത്തെ തലമുറ തെറ്റെന്ന് കണക്കാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചാൽ, അങ്ങനെ തെറ്റാണെന്ന് കണക്കാക്കിയാൽ തന്നെ അത് തെറ്റാകില്ല. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, എഫ്രീമേ ഞാൻ നിനക്കെന്ത് ചെയ്യേണ്ടു, യഹൂദയെ ഞാൻ നിനക്കെന്ത് ചെയ്യേണ്ടു, നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. അല്പം പരിഭ്രാന്തിയിലായതുപോലെയാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ദൈവം പറയുകയാണ്, നിന്നോട് ഞാൻ എന്ത് ചെയ്യുവാൻ പോകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, പക്ഷേ നിങ്ങൾ പാപത്തിൽ തുടർന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുവാൻ പോകുന്നു. ഇത് ദൈവത്തെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ശിക്ഷിക്കും എന്നതല്ല, ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ജനങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ തുടങ്ങുമ്പോൾ അവരെ ശിക്ഷിക്കുവാൻ ദൈവം നിർബന്ധിതനാകുകയാണ്. ഈ ജനം മതഭക്തർ തന്നെയായിരുന്നു, പക്ഷെ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ഇല്ലായിരുന്നു. ദൈവത്തിൽ നിന്നും വളരെ അകന്ന് ജീവിക്കുകയുമായിരുന്നു അവർ. ഇന്ന് നമ്മുടെ ഇടയിൽ അനേകം മതവിഭാഗങ്ങളുണ്ട്. സത്യത്തിൽ ഇവ ഉപകാരമോ ഉപദ്രവമോ എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, വലിയ ഉപദ്രവം തന്നെയല്ലേ. മതം മനുഷ്യനെ അന്ധനാക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ സകല സ്വാതന്ത്ര്യവും മതം എടുത്തു കളയുന്നു. മനുഷ്യൻ്റെ ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രധാന കാരണം മതമല്ലേ. മതമെന്നാൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങളാണ്. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരിക്കലും മതഭക്തനായ ഒരു മനുഷ്യൻ ആയിരുന്നില്ല. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതെൻ്റെ ജീവിതത്തെ മൊത്തമായി രൂപാന്തരപ്പെടുത്തി. എൻ്റെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തിങ്കിൽ എത്തുവാൻ സാധ്യമല്ല എന്നും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിത്തന്ന ബന്ധത്തിലൂടെ അത് സാധിക്കുമെന്നും മനസ്സിലാക്കിയ ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏൽപ്പിച്ചു. അങ്ങനെ ഒരു സമർപ്പണത്തിന് ശേഷം ഞാൻ എൻ്റെ സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാനാകുകയും എന്നെയും വർഗവർണ്ണ പ്രായവ്യത്യാസം എന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ തക്കവണ്ണം വളരുകയും ചെയ്തു. എത്ര അർത്ഥവത്തായ ഒരു അനുഭവമാണ് ഇവിടെ വിവരിച്ചത്. ഇന്ന് അനേകരും പറയുന്നത് മതം ഉപേക്ഷിക്കുക വളരെ നല്ലതെന്ന് ഞാൻ പറയട്ടെ. മനുഷ്യനെ ബന്ധനസ്ഥനാക്കുന്ന അന്ധനാക്കുന്ന മതത്തെ നമുക്ക് തൂത്തെറിയാം. എന്നിട്ട് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് സ്വയം പ്രഖ്യാപിച്ച ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കാം. ഓർക്കണം, ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല, മതത്തിനെതിരായി ക്രിസ്തു പ്രസംഗിച്ചു. ക്രിസ്തുമാർഗം ഒരു മതമല്ല, ഒരിക്കലും ഒരു മതമല്ല, അതൊരു അനുഭവമാകുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ചറിയാത്തവർക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുവാൻ സാധ്യമല്ല. ക്രിസ്തു മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ദൈവത്തിങ്കിലേക്ക് അവനെ ആനയിക്കുവാൻ വന്ന ദൈവപുത്രനാണ്. ഹോശയുടെ ജനങ്ങൾ മതഭക്തരായിരുന്നു. അവരുടെ വാത്സല്യം അല്ലെങ്കിൽ നന്മ പ്രവൃത്തികൾ പ്രഭാതമേഘം പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആചാരങ്ങളും ചടങ്ങുകളും മാത്രം. അതുകൊണ്ട് എല്ലാമായി എന്ന തൃപ്തിയാൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ. ദൈവവുമായി ഒരു നിരന്തര ബന്ധം വേണം എന്ന് ഈ കൂട്ടർ ചിന്തിക്കുന്നില്ല. അത് പ്രയാസമാകും എന്ന് തോന്നുന്നതിനാൽ അങ്ങനൊരു ബന്ധത്തിന് വേണ്ടി ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടുതന്നെ ഈ ഭക്തി സത്യത്തിൽ കപടഭക്തി പ്രഭാതമേഘം പോലെ ഒരു കയറ്റം അതോടുകൂടെ തീർന്നു. എത്ര മൂഢമായ വിശ്വാസമല്ലേ. വേറൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞുപോലെ എന്നാണ്. അവർക്ക് അത്രമാത്രം ഗൗരവമേ മതപരമായ കാര്യങ്ങളിലുള്ളൂ. ഒരു അയഞ്ഞ പുറങ്കുപ്പായം ഇട്ടിരിക്കുന്നത് പോലെയാണ് അനേകർക്കും മതം. അവർ ആഗ്രഹിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഇടുവാനും ഊരി മാറ്റിവെക്കുവാനും സൗകര്യമായ കുപ്പായം. ഇത് അവരുടെ ജീവിതത്തെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല. മതഭക്തരായിരുന്നു എന്ന കാരണത്താൽ ദൈവം ഈ ജനങ്ങളെ കുറ്റം വിധിക്കുകയാണ്. മതഭക്തരായിരുന്നിട്ടും ഈ ജനങ്ങൾ ദൈവത്തെ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുകയോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. പണ്ടത്തെ സ്വഭാവങ്ങളെല്ലാം ഇപ്പോഴുമുണ്ട്. ഏതോ കാര്യസാധ്യത്തിന് ഭക്തി നടിച്ച് പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്ക് പോവുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ വഞ്ചിക്കുകയും കള്ളം പറയുകയും മുറിപ്പെടുത്തി സംസാരിക്കുകയും പണത്തിന് വേണ്ടി എന്ത് തെറ്റ് കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഈ കൂട്ടർ ചില ആചാരങ്ങളിലും ചടങ്ങിലും തൃപ്തിപ്പെട്ട് ഭക്തരെന്ന് നടിക്കുന്നു. ഭയങ്കരമല്ലേ. 5-ാം വാക്യം നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി, എൻ്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എൻ്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു. അനേകർക്കും ദൈവവചനം കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ എത്രമാത്രം ഹൃദയപരിവർത്തനം ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നെനിക്കറിയില്ല. ഇവിടെ ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു, എൻ്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു. അവർ പാപം ചെയ്യുന്നത് അറിവുകേടുകൊണ്ടല്ല. അവരെ അറിയിക്കുവാൻ വളരെയധികം മാർഗങ്ങളുണ്ട്. ദൈവം തൻ്റെ ദൂതറിയിക്കുവാൻ അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പക്ഷേ ദൈവത്തെയും ദൈവവചനത്തെയും ഈ ജനങ്ങൾ പുറകിൽ എറിഞ്ഞുകളഞ്ഞു. 6-ാം വാക്യം വളരെ മനോഹരമായ വാക്യമാണ്. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ദൈവം പറയുകയാണ്, യാഗത്തിലല്ല, ഹോമയാഗത്തിലല്ല ഞാൻ പ്രസാദിക്കുന്നത്, ദയയിലും ദൈവപരിജ്ഞാനത്തിലും. ഒരു ചടങ്ങ് പോലെ മനുഷ്യൻ മുൻപോട്ട് പോവുകയായിരുന്നു. സുഹൃത്തെ, താങ്കൾക്ക് വേണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുകയും ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുകയും ചെയ്യാം. പ്രസംഗിക്കുന്ന ആളിനെ കുറ്റം പറയുകയും പാട്ടുപാടുന്നവരെ വിമർശിക്കുകയും ഇതൊക്കെ ചെയ്യാം. ഒരുപക്ഷേ അവർ അത് അർഹിക്കുന്നുണ്ടാകും, എനിക്കറിയില്ല. താങ്കൾക്ക് അറിയപ്പെട്ട എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചിട്ടും ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കാം. എന്താണ് സർവശക്തൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? താങ്കളുടെ വ്യക്തിപരമായ ജീവിതം ദൈവകരുണയും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരിക്കണം. പള്ളിയിൽ പോകുന്നതോ കുർബാന കൊള്ളുന്നതോ കാണുന്നതോ വേറെ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതോ പൂജ കഴിക്കുന്നതോ വ്രതമനുഷ്ഠിച്ച് എവിടെങ്കിലുമൊക്കെ സന്ദർശിക്കുന്നതോ സൽപ്രവൃത്തികൾ ചെയ്യുന്നതോ ഇതുകൊണ്ടൊന്നും ദൈവത്തെ അറിയാമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ദൈവത്തെ അറിയുന്നതിൻ്റെ ലക്ഷണമാകുന്നു ഇതെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇസ്രായേൽ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു യാഗം, ഹോമയാഗം. ദൈവം പറയുകയാണ്, ദൈവം നോക്കുമ്പോൾ ജീവിതത്തിൽ ദയയില്ലാത്തൊരു വ്യക്തി, ദൈവ പരിജ്ഞാനമില്ലാത്തൊരു വ്യക്തി ഈ പറഞ്ഞ യാഗങ്ങൾ കഴിച്ചതുകൊണ്ട് യാതൊരു വിശേഷവുമില്ല. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്നതിന് പകരമായി പള്ളിയിലെ ചടങ്ങുകൊണ്ട് പ്രയോജനമില്ല. ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിയുകയും ദൈവത്തിനു വേണ്ടി ജീവിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. ഇത് പ്രവർത്തനങ്ങളിൽ പ്രതിഫലിച്ച് കാണും, സംശയമില്ല. ദൈവപരിജ്ഞാനം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, പിന്നെയോ ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അത് ഒരായുസ് മുഴുവൻ പരിശ്രമിച്ചാലും നാം അതിൻ്റെ ഒരു അംശം പോലും അറിയില്ല. എന്നിരുന്നാലും ദൈനംദിനം ദൈവത്തെ അറിയുന്ന ആ അവസ്ഥ, ദൈവത്തിൻ്റെ കരുണ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ മഹാമനസ്കത, അവിടുത്തെ ദയ, മറ്റുള്ള മനുഷ്യരോട് അവനുള്ള ആ വലിയ അനുകമ്പ, ഇതൊക്കെ ഞാൻ അറിയുമ്പോൾ ഞാനും അതുപോലെ വളരുവാൻ ആരംഭിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടത്. ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാമത്തെ പടി, ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച തൻ്റെ പുത്രനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ദൈവത്തെ അറിയുവാനായിട്ടുള്ള അടുത്ത പടി, ദൈവവചനം നാം ദൈനംദിനം വായിക്കുക, ധ്യാനിക്കുക, അനുസരിക്കുക. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. നിയമം അല്ലെങ്കിൽ ഉടമ്പടി എന്നതുകൊണ്ട് ദൈവം ഈ ജനങ്ങളുമായി ചെയ്ത ഉടമ്പടിയാണ് സൂചിപ്പിക്കുന്നത്. അവർ അത് ലംഘിച്ചു. എട്ടാം വാക്യത്തിൽ, ഗിലയാദ് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം, അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. ഗിലയാദ് അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ സുഗന്ധവർഗത്താലാണ്. ഹോശയുടെ സമയത്ത് ഗിലയാദിൽ നിന്നും അകൃത്യം മാത്രമാണ് പുറപ്പെട്ടിരുന്നത് എന്ന് പ്രവാചകൻ പറയുന്നു. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നു, പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശേഖേമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതെ, അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ജീവന്റെ അപ്പവും ജീവന്റെ വെള്ളവും ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നതിലൂടെ പുരോഹിതന്മാർ കൊലപാതകമാണ് ചെയ്യുന്നത്. യഥാർത്ഥമായി ദൈവവചനം വിഭാഗിച്ച് ജനങ്ങളെ പോഷിപ്പിക്കാത്തവർ കുല ചെയ്യുന്നു എന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ടെ, ഇസ്രായേൽ ഗൃഹത്തിൽ ഞാനൊരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമായും ഇരിക്കുന്നു. യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തു വച്ചിരിക്കുന്നു. യഹൂദയുടെ ന്യായവിധി ദിവസവും അടുത്തു വരുന്നു എന്ന് കാണിക്കുന്ന ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമാണിത്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് ഹോശയായുടെ ജനങ്ങളെ ദൈവം മടക്കിക്കൊണ്ടുവരും. പക്ഷേ ആ സമയത്ത് അവൻ അവരുടെ പാപങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. ദൈവവുമായി ഈ ജനം ചെയ്ത ഉടമ്പടി അവർ ലംഘിച്ചു. അവർ തന്നെ അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നീചമായ പ്രവർത്തനം! ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദയയും ദൈവപരിജ്ഞാനവുമാകുന്നു. അതിൽ മാത്രമാണ് അവന് പ്രസാദവും ഉള്ളത്. ഇതില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രയോജനരഹിതമാണെന്ന കാര്യം നാം മറന്നു പോകരുത്. തെറ്റായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എപ്പോഴും എളുപ്പമാണ്, എന്നാൽ ശരിയായ വഴികളിലൂടെ നടക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ വഴികൾ നമ്മെ സമാധാനത്തിലും സംതൃപ്തിയിലും കൊണ്ടെത്തിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ഏത് വഴിയിലാണ് ഓടുന്നത്? ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്. ഒടുവിലായി പ്രവാചകൻ പറഞ്ഞു നിർത്തുകയാണ്, യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. എന്നാൽ ആ ക്ഷമയെ നാം ചൂഷണം ചെയ്യരുത്, മുതലെടുക്കരുത്. നമ്മോട് ക്ഷമിക്കുന്ന ഒരു വ്യക്തിയെ നാം കൂടുതൽ സ്നേഹിക്കണം, കൂടുതൽ ബഹുമാനിക്കണം. ദൈവത്തെ കൂടുതൽ നാം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുന്നവരാകണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവുമായി ഈ പറഞ്ഞ വിധത്തിൽ ഒരു ബന്ധത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാലും
വിഷയവിഭജനം ആവശ്യമുള്ളവർ ദയവായി ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെടുക. കൂടാതെ പഠനങ്ങളുടെ ഓഡിയോ സിഡിയും ലഭ്യമാണ്.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ. ഉത്തരം തന്നരുളാ എന്നുള്ളൊരു വാക്തത്വം ബോധയവായ്, എന്നുള്ളൊരു വാക്തത്വം ബോധയവായ്. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമെന്ന് ആതങ്കം നീക്കിടുവാൻ, വേറാരുമെന്ന് ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സിന്ധു സമം കനിഞ്ഞ സംവേദിയോർ തന്തിക ചേർന്നിടുന്നേൻ, സംവേദിയോർ തന്തിക ചേർന്നിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രത്യരനേകരൻ പ്രാർത്ഥന കേട്ടു നീ, പ്രത്യരനേകരൻ പ്രാർത്ഥന കേട്ടു നീ, ഉത്തരം നൽകിയതോർത്തത്യാദരം തൃപ്പാദം തേടിടുന്നേൻ, അത്യാദരം തൃപ്പാദം തേടിടുന്നേ. കള്ളന്റെ യാചന കേട്ടുള്ളലിങ്ങനിൻ, കള്ളന്റെ യാചന കേട്ടുള്ളലിങ്ങനിൻ, തുല്യമില്ലാതയോർത്തിതാ വന്നേൻ നല്ലവനേ സദയം, ഇതാ വന്നേൻ നല്ലവനേ സദയം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. യേശുവിൻ മൂലമൻ യാചന നൽകുമേ, യേശുവിൻ മൂലമൻ യാചന നൽകുമെന്നാശയിൽ കെഞ്ചിടുന്നേ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.